2020 ഏപ്രിൽ 23 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. കോവിഡ് പ്രതിരോധം പാളം തെറ്റരുത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ അയവ് വരുന്നതും കാത്ത് അക്ഷമരായിരിക്കുന്നവരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് രോഗവ്യാപനം സംബന്ധിച്ചുള്ള ഓരോ ദിവസത്തെയും സ്ഥിതി വിവരങ്ങൾ. രണ്ട് ദിവസം തുടർച്ചയായ രാജ്യത്ത് ഏറ്റവും കുറവ് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ പോലും ചൊവ്വാഴ്ച 19 പുതിയ രോഗികളുണ്ടായി എന്നത് മഹാമാരിയുടെ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയാണ് കാണിക്കുന്നത്. രാജ്യമൊട്ടാകെ പുതുതായി കഴിഞ്ഞ ദിവസം 1336 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പകുതിയോളം മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ സ്ഥിതി പഠിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര വിദഗ്ധ സംഘത്തിൽ നിഗമന പ്രകാരം ഈ മാസം തീരുന്ന മുറയ്ക്ക് മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരും. ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ മെയ് പകുതിയാകുമ്പോൾ കോവിഡ് കേസുകൾ ഭീമമാകാനും സാധ്യതയുണ്ടത്രേ. പിടിച്ചാൽ പിടികിട്ടാത്ത വിധം കാര്യങ്ങൾ പോയാൽ ഇതുവരെ ചെയ്തതത്രയും പാഴ്വേലയാകുമെന്ന് അർത്ഥം. 10 ലക്ഷത്തോളം പേർ തിങ്ങിഞ്ഞെരുങ്ങി ജീവിക്കുന്ന ധാരാവിയാണ് മുംബൈ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട്. കേന്ദ്ര സംഘത്തിന്റെ രോഗവ്യാപനം സംബന്ധിച്ച വിലയിരുത്തലിനോട് മഹാരാഷ്ട്ര സർക്കാർ യോജിക്കുന്നില്ലെങ്കിലും രോഗം രാക്ഷസരൂപം കൈക്കൊണ്ടാലുണ്ടാവുന്ന സ്ഥിതി ഓർത്ത് ആശങ്ക ഇല്ലാതില്ല. ഗുജറാത്ത്, രാജസ്ഥാൻ, UP, തമിഴ്നാട്, ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കവിഞ്ഞ തോതിൽ രോഗപരിശോധനയ്ക്ക് ഉതകുമെന്ന് പ്രതീക്ഷിച്ചു വാങ്ങി ശേഖരിച്ച ടെസ്റ്റ് കിറ്റുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയം ഉയർന്ന സാഹചര്യത്തിൽ ദ്രുതപരിശോധന നിർത്തിവയ്ക്കാൻ ICMR നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്ത കിറ്റുകളാണ് സംശയനിഴലിൽ ആയിരിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആദ്യം തന്നെ കിറ്റിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. നിലവാരമില്ലാത്ത കിറ്റുകൾ ബംഗാളിലേക്ക് അയച്ച് കേന്ദ്രം വിവേചനം കാട്ടുകയാണെന്നായിരുന്നു ആക്ഷേപം. ബംഗാളിന് പിറകെ രാജസ്ഥാനും ഇതേ ആക്ഷേപവുമായി രംഗത്ത് വന്നത് പ്രശ്നം കൂടുതൽ ഗൌരവമുള്ളതാണെന്ന് ബോധ്യമാകുന്നു. രോഗനിർണയം ഉറപ്പിക്കാനുള്ള പരിശോധന ഫലപ്രദമല്ലെന്ന് വന്നാൽ പ്രതിരോധ യജ്ഞങ്ങൾ അത്രയും പാഴാകും. ചൊവ്വാഴ്ച പുതുതായി പട്ടികയിൽ ഇടം പിടിച്ച 19 രോഗികളിൽ 10 കണ്ണൂരിലുള്ളവരാണ്. രോഗവ്യാപനം തടയാൻ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ച് പോലീസ് എല്ലായിടത്തും കാവൽ നിൽക്കുകയാണ്. മഹാമാരിയുടെ വിപത്ത് പ്രത്യക്ഷത്തിൽ ബോധ്യമായിട്ടും നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള ജനങ്ങളുടെ അമിതാവേശം വലിയ വിനയാണ് സമൂഹത്തിന് വരുത്തിവെക്കുന്നത്. രോഗവ്യാപനം പ്രവചനാതീതമായ നിലയിലായതിനാൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പ്രതിസന്ധി മറികടക്കുക അത്ര എളുപ്പമല്ലെന്ന കാര്യമാണ് കോവിഡ് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാം നേരിടാൻ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് തയ്യാറാകേണ്ടതുണ്ട്. നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. നിയന്ത്രണത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തെരുവുകളിലും ക്ലബ്ബുകളിലും ഇപ്പോഴും അർമാദിച്ച് നടക്കുന്ന അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലെ സ്ഥിതി എന്താണെന്ന് ഇവിടെയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾക്കുപരി വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനമെന്ന് കരുതുന്ന അമേരിക്കയിൽ കോവിഡ് പിടിപെട്ട് മരിച്ചവരുടെ സംഖ്യ 500,000 അടുക്കുന്നു. 8 ലക്ഷം പേർക്കാണ് രോഗബാധ. ഇന്ത്യയിൽ ലോക്ഡൌൺ മെയ് 3 അവസാനിക്കേണ്ടതാണ്. രോഗം നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ നീട്ടുമോ എന്ന് അറിവായിട്ടില്ല. നിയന്ത്രണങ്ങൾ ഒറ്റയടിക്ക് നീക്കുന്നതിനെതിരെ ലോകാരോഗ്യ സംഘടന ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതീവ കരുതലോടുകൂടി മാത്രമേ നിയന്ത്രണങ്ങൾ പിൻവലിക്കാവൂ, അതും ഘട്ടം ഘട്ടമായി. കോവിഡിനെ വരുതിയിലാക്കാൻ ഇനിയും മരുന്നോ വാക്സിനോ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ പരമാവധി കരുതലെടുക്കുക മാത്രമാണ് മുന്നിലുള്ള വഴി. സമ്പർക്കവിലക്കും സമൂഹ അകലം പാലിക്കലും പ്രതിരോധത്തിന്റെ ഫലപ്രദമായ വഴികളാണ്. പരമാവധി പേർ വീടുകളിൽ തന്നെ അടച്ചു കഴിഞ്ഞാൽ രോഗവ്യാപനം ഗണ്യമായി തടയാനാകും. മഹാമാരി സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന കടുത്ത ആഘാതം മറികടക്കാൻ ഉദ്ദേശിച്ചാണ് വലിയ രാജ്യങ്ങൾ പോലും നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഏറെ കരുതലോടെ ഉൽപാദന മേഖലകളെ വീണ്ടും ചലിപ്പിക്കാനുള്ള വഴിയെ നീങ്ങുകയാണ്. ധനാഗമ മാർഗങ്ങൾ ഏതാണ്ട് അടഞ്ഞിരിക്കുന്നതിനാൽ സമ്പദ് രംഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അടിയന്തരാവശ്യമായിട്ടുണ്ട്. ലോക്ഡൌണിൽ ഇതിനകം പ്രഖ്യാപിച്ച ഇളവുകളിൽ പലതും ഇതേ ലക്ഷ്യം വെച്ചുള്ളതാണ്. സാമ്പത്തിക മേഖല കുറെയെങ്കിലും സജീവമായാലേ മഹാമാരി സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതം തെല്ലെങ്കിലും കുറയൂ. പൂർണ്ണമായും നിശ്ചലമായി കിടക്കുന്ന പൊതുഗതാഗത മേഖലയാണ് ഏറെ ഉത്കണ്ഠ ജനിപ്പിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളും ഇതിന്റെ വേവലാതി അനുഭവിക്കുന്നവരാണ്. എന്നാൽ രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ പൊതുഗതാഗതം നിർത്തിവെക്കേണ്ടത് അനിവാര്യമാണ്. കോവിഡിന്റെ സാമ്പത്തിക പ്രത്യാഘാതം അതിന്റെ തനിരൂപത്തിൽ അനുഭവപ്പെടാനിരിക്കുന്നതേയുള്ളൂ. അതിൽ നിന്നും കരകയറാനുള്ള വഴികൾ ഇപ്പോഴേ ആലോചിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ ഭാവി വളരെ ഇരുൾമൂടിയതാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നാളത്തേക്കുള്ള കരുതലിന് ഇന്നേ തയ്യാറെടുപ്പ് തുടങ്ങേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഭക്ഷ്യധാന സ്റ്റോക്ക് ഇപ്പോൾ ഭദ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളുമൊക്കെ ആവശ്യത്തിന് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നീളുകയും അവശ്യ സാധനങ്ങൾക്ക് ദൌർലഭ്യം നേരിടുകയും ചെയ്താൽ സ്ഥിതി രൂക്ഷമാകും. സംസ്ഥാനം താരതമ്യേന അവഗണിച്ചിട്ടിരിക്കുന്ന കാർഷിക മേഖലയുടെ ഉദാഹരണമാണ് പ്രധാനം. നാമമാത്രമായി സ്ഥലമുള്ളവരും എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ സന്നദ്ധരാകണം. സർക്കാർ അടുത്ത 2 വർഷം കൊണ്ട് പുതുതായി 25,000 ഹെക്ടറിൽ നെൽകൃഷി വ്യാപിപ്പിക്കാൻ പരിപാടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാകില്ല, ജനങ്ങളും കൃഷിയിൽ കൂടുതൽ താൽപര്യം കാണിക്കണം. പച്ചക്കറിയുടെ കാര്യത്തിലെങ്കിലും സ്വാശ്രയത്വം നേടാനായാൽ അത് വലിയ കാര്യമാകും.